പല വചനങ്ങളും വിശ്വാസികൾ തെറ്റായ മനസ്സിലാക്കിയിട്ടുണ്ട്.
I don't want to shake you unnecessarily, but I want to tell you that a lot of things you sing in your songs, English songs also, are not in the Bible.
നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഉദ്ദേശിച്ചു പ്രത്യേകം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന അല്ലെങ്കിലും ഞാൻ ഇക്കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പാടുന്ന പല വാക്കുകളിലും അത് ഇംഗ്ലീഷ് വാക്കുകളിൽ നിന്ന് സത്യമാണ്. അവിടെ നാം പാടുന്ന പല വരികളും പല ആശയങ്ങളും തിരുവചന പ്രകാരം ഉള്ളതേ അല്ല.
I understand the spirit of what I'm saying is not exactly according to scripture.
ഞാന് തിരുവചന പ്രകാരം കൃത്യമായിട്ടല്ല എന്ന് പറയുമ്പോൾ പല പാട്ടുകളുടെയും ആത്മാവ് തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല. പല പാട്ടുകളിലും ആളുകൾ ലക്ഷ്യം പറയുമ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് മൂടപ്പെടുന്നതിനെ കുറിച്ച് പാടുകയും പറയുകയും
ചെയ്യാറുണ്ട്.
തിരുവചനത്തില് പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. പഴയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് രക്തം പുരട്ടുന്ന കാര്യം. സങ്കീർത്തനക്കാരൻ പറയുമ്പോഴും പറയുന്നത് പാപം മറയ്ക്കപ്പെട്ട ആ നിലയിൽ എന്റെ പാപങ്ങളെയൊക്കെ ദൈവം എന്തെങ്കിലും കൊണ്ട് രക്തം കൊണ്ട് മൂടി വെക്കുകയല്ല ചെയ്യുന്നത്, അത് ശുദ്ധീകരിക്കുക എന്നുള്ള നിർമ്മലീകരിക്കുക എന്നുള്ള പദമാണ്. ചില ആൾക്കാര് തെറ്റായിട്ട് ഈ പദം ഉപയോഗിക്കാറുണ്ട്, യേശുവിന്റെ രക്തത്തിന്റെ കീഴിലായിരിക്കുക. ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ കീഴിലല്ല, ഞാൻ ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്,
വീണ്ടെടുക്കപ്പെട്ടവനാണ്.
ചിലർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവെ ഈ പരിസരത്തിലെല്ലാം അവരുടെ രക്തം അവിടെ തളിക്കണമില്ല. അത് സമർപ്പണ കൂടാതിലായിരുന്നു രക്തം
തളിച്ചിരുന്നത്.
യേശുവിന്റെ രക്തം അല്ലായിരുന്നു കേട്ടോ, പക്ഷെ യേശുവിന്റെ രക്തം കോമണി തളിക്കാനുള്ളതല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടാനുള്ളത് ആത്മീയമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ശാരോനിലെ
പനീർപുഷ്പം ആരാണ്? ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് ശലോമോനല്ല, അത്
കാന്തയാണ്.
താമര ആരാണ്?
അത്
യേശുവല്ല, കാന്തയെ ഈ കാന്തൻ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്. കവിതകളിലും നമ്മുടെ കൃത്യ കീർത്തനങ്ങളിലും തിരുവചനത്തിന്റെ കൃത്യത പാലിക്കാത്ത ധാരാളം പാട്ടുകൾ നമുക്ക്
ലഭിച്ചിട്ടുണ്ട്.
ആരാധനയെ കുറിച്ചും ഇതേ കാര്യം
സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ
എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്, ഞായറാഴ്ച രാവിലെ 20 ദിവസം രാവിലെ നാം എല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യുന്ന കാര്യം, മറ്റു പല സഭകളിലും ചെയ്യുന്ന കാര്യം ആരാധന അല്ല എന്നുള്ളത്.
ഞായറാഴ്ച
എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ചെയ്യപ്പെടുന്ന ആ കാര്യമാണ് ആരാധന എന്ന് പുതിയ ദിവസത്തിൽ എവിടെ നിന്നെങ്കിലും എന്നെ കാണിക്കുവാൻ ഇവിടെയുള്ള ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളെ
ക്ഷണിക്കുകയാണ്.
വാസ്തവത്തിൽ ദൈവങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തെ സ്തുതിക്ക് കഥാവിനെ നന്ദി പറയുകയുമാണ്
ചെയ്യുന്നത്.
എന്താണ് വായിക്കുന്നത്? ആകയാൽ നാം നമ്മുടെ അധരഫലമായ സ്തോത്രം എന്ന് പറയുന്ന യാഗം ഇടപെടാതെ അർപ്പിക്കുക. ഞായറാഴ്ചയും അത്
അർപ്പിക്കുക.
ഈ പദങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട് എന്ന് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമല്ലേ? പലരും പറയുമായിരിക്കും ഈ വാക്കുകളെ പിടിച്ചതിന് ഇത്രയും വിഷമിക്കുന്നത്, അതിന്റെ ആത്മാവ് ശ്രദ്ധിച്ചാൽ പോലെ. ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണെന്ന് ഇരിക്കട്ടെ. രാവായ ദൈവം നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി കുറിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ രാവായ ദൈവം മരിച്ചെന്ന് പറഞ്ഞാൽ എന്നെ കുഴപ്പം ശരിയല്ലേ? എന്നാൽ തിരുവചനം പുത്രനാണ് ക്രിസ്തുവിലെ രണ്ടാമനാണ് നമുക്ക് വേണ്ടി മരിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്.
ബാപ്റ്റൈസ്ഡ് ഇൻ ദി ഫാദർ, ദേ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദി ഹോളി സ്പിരിറ്റ്.
അവരെ കർത്താവ് അഭിഷേകം ചെയ്തത് പിതാവിനാൽ അവർ അഭിഷേകം പ്രാപിച്ചതല്ല, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചതാണ് എഴുതിയിരിക്കുന്നത്.
Scripture is very careful, even if all believers are careless.
വിശ്വാസികൾ മിക്കവരും അസ്വസ്ഥരാണെങ്കിലും തിരുവചനം എഴുതിയ പരിശുദ്ധാത്മാവിനെ തെറ്റുപറ്റിയിട്ടില്ല. വളരെ കൃത്യത ഇവിടെ നമുക്ക് കാണാം.
We are very careless with our words and common speech. And that's why we are careless with the Bible too.
സാധാരണ നമ്മുടെ അനുദിന സംഭാഷണത്തിൽ നാം തികച്ചും അശ്രദ്ധയുള്ളതായതുകൊണ്ടാണ് തിരുവചനം വായിക്കുമ്പോഴും നാം അശ്രദ്ധയോടെ
കാര്യങ്ങളായിരുന്നു.
99% വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്
മനസ്സിലായിട്ടില്ല.
നിങ്ങൾ നേരത്തെ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട് കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ പലർക്കും അത് മനസ്സിലായിട്ടില്ല.
99%
വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല കരുണ എന്ന് പറയുന്നത് വഴി നിയമ പദമാണ്, എന്നാൽ കൃപയാണ് പുതിയ നിയമത്തിലെ
പദം.
അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ആരാധന എന്നുള്ള പദവും സ്തുതി എന്നുള്ള പദവും തമ്മിൽ വ്യത്യസ്ത അർത്ഥമുള്ളവയാണെന്ന് തിരിച്ചറിയുന്നതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ?
Yes, otherwise the person can praise the Lord and then just worship the Lord.
അത് നിശ്ചയമായി നാം അറിയണം. അല്ലെങ്കിൽ ഒരുവൻ ദൈവമായിരുന്ന കർത്താവിനെ സ്തുതിച്ചതിന് ശേഷം അവൻ ചിന്തിച്ചു പോകും, ഞാൻ ആരാധിച്ചു.
There were many kinds of offerings in the Old Testament.
പരിവകാലത്തെ വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന യാഗങ്ങൾ അർപ്പണങ്ങൾ ഉണ്ടായിരുന്നു.
Sin offering,
പാപത്തിന് വേണ്ടിയുള്ള വഴിപാട്.
Grain offering,
ധാന്യങ്ങൾ കൊണ്ടുള്ള വഴിപാട് ഉണ്ടായിരുന്നു.
Burnt offering,
ദഹനയാഗം ഉണ്ടായിരുന്നു.
The burnt offering was different.
നാം ദൈവപുത്രത്തിൽ കാണുമ്പോൾ ഈ ദഹനയാഗം എന്ന് പറയുന്നത് മറ്റേ യാഗങ്ങളിൽ വ്യത്യസ്തമായിരുന്നു.
Read in the latter part of Leviticus 6, you see that the priest could not eat any part of burnt offering, even though he would eat of the sin offering.
പാപയാഗം അർപ്പിച്ച മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുവാൻ വിരോധിന് അവകാശം ഉണ്ടായിരുന്നെങ്കിലും ഏഴുപത്തിന് ആറാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ദഹനയാഗം അർപ്പിച്ച ആ മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുവാൻ വിരോധിന് അവകാശം
ഉണ്ടായിരുന്നു.
നാം ദൈവത്തിൽ കാണുന്നത് പൂർണ്ണമായും അഗ്നി ദഹിപ്പിക്കപ്പെടേണ്ടതാണ് ദഹനയാഗം. അത് കർത്താവിന് സൗരഭ്യ വാസനയായി സ്വർഗത്തിലേക്ക് ഉയരേണ്ട കാര്യമാണ്. ആരാധനയ്ക്ക് പഴയ നിയമത്തിന് ന്യായപ്രമാണ കാലത്ത് നൽകപ്പെട്ടിരുന്ന ചിത്രം ഇതാണ്. 100% ദൈവത്തിനിലേക്ക് ഉയരുന്ന ദൈവത്തിന്
അർപ്പിക്കപ്പെടുന്നത്.
അതുപോലെ തന്നെ സ്തുതിയും നന്ദിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചെറുതോ വലുതോ എന്തുമാകട്ടെ, അതിന് നന്ദി കർത്താവിനോട് പറയുകയാണ്. എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് പ്രതിഫലമായിട്ടല്ല, മറിച്ച് ദൈവം ആരാണോ അത് കണ്ടുകൊണ്ട് അത് തിരിച്ചറിഞ്ഞാണ് ഞാൻ അവനെ സ്തുതിക്കുന്നത്. എന്നാൽ നാം യോഹന്നാൻ 4 യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ, പിതാവ് അന്വേഷിക്കുന്നത് അന്നും ഇന്നും
ആരാധകരെ
സ്തുതിക്കുകയും കർത്താവിനോട് നന്ദിയോടെ വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്നതിനെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്.
Just like 99% of people don't know the difference between mercy and grace, 99% don't know the difference between praise and worship.
Nanne kruvayinulla vyasam kruvayinulla vishwasikal thirichariyilla sthuthi aaradhanayum thammulla vyasavum anegar thirichariyilla.
What is the result?
Adha paranga
mercy is the forgiveness of sins, grace is the giving victory over sin.
Kanne endu parayunnathu nalla kalinja kala paapangalude kshamikkavendi deivan nalgunnathaanu ennal കൃപ എന്ന് പറയുന്നത് പാപത്തിന് മേലുള്ള ജയജീവിതത്തിനായി ദൈവം
നൽകുന്നതാണ്.
അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കും പാപക്ഷമ മാത്രമേ ലഭിക്കുന്നുള്ളൂ, തുടർന്ന് ലഭിക്കേണ്ട ഒരു ജയജീവിതം അവർക്ക്
അന്യമാണ്.
സ്തുതിയുടെയും ആരാധനയും വ്യത്യാസം നിങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചിരുന്നവരിൽ പിതാവിന്റെ ഹൃദയത്തെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുകയില്ല. അവൻ അന്വേഷിക്കുന്നത് ആരാധനയാണ്. ജാഗ്രതയോടെ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ
ദൈവം.
ഇരുപതിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവ് മർമ്മമായി പലപ്പോഴും മറച്ചു
വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ
ഉദ്ദേശം എന്താണ്? തന്റെ ജനത്തിൽ എത്ര പേര് ഇത് ദൈവവചനമാണെന്ന് വാർത്തകൾ പറയുന്ന എത്ര പേര് അത് എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നു എന്ന്
പരിശോധിക്കേണ്ടതാണ്.
ഈ ലോകത്തിൽ എഴുതപ്പെട്ട അനേക ലക്ഷക്കണക്കിന് പുസ്തകങ്ങളിൽ ദൈവത്താൽ എഴുതപ്പെട്ട ഒരേ ഒരു പുസ്തകമേ ഉള്ളെങ്കിൽ ആ പുസ്തകത്തിലുള്ളത് എന്താണെന്ന് ഞാൻ നിങ്ങൾ അറിയണമെന്നുള്ളത് യുക്തിസഹമായ കാര്യമല്ലേ? ബഹുമാനം മഹത്വം നാം എത്ര പേര്
കൊടുക്കുന്നു
തന്നെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയേണ്ടത് എത്ര
ആവശ്യമാണ്.
വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ തിരുവനന്തപുരത്തിൽ പിതാവ് സത്യ ആരാധനക്കാരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഞാൻ വായിച്ചപ്പോൾ അവൻ പ്രസംഗനെ അല്ല അന്വേഷിക്കുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അവൻ പ്രവാചകന്മാരെയോ ഉപദേഷ്ടാക്കന്മാരെയോ അല്ല പ്രാഥമികമായി
തിരഞ്ഞെടുത്തത്.
ഞാനൊരു പ്രവാചകനൊരു ഉപദേഷ്ടാവും ആയിരിക്കാം, എന്നാൽ അപ്പോൾ ഞാൻ പിതാവിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല. ആരുടെ കയ്യിൽ നിന്ന് ഒരു വ്യക്തി പോലും പ്രതിഫലം പറ്റാത്ത ഒരു പ്രസംഗനായിരിക്കാം ഞാൻ, എങ്കിലും അപ്പോഴും പിതാവിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല. ആത്മാവിന് സത്യത്തിലും പിതാവിനെ ആരാധിക്കുക എന്നുള്ളത് എന്താണെന്ന് ഞാൻ ഗ്രഹിച്ചിട്ടില്ല. വ്യത്യാസം ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ കബളിപ്പിക്കുവാൻ വന്ദിക്കുവാൻ കഴിയുടെ സാധ്യതയുണ്ട്. ഞായറാഴ്ച തോറും ഞാൻ ആരാധിക്കുന്നു എന്ന്
കരുതുന്നു.
പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ വ്യക്തമായി പറയട്ടെ, ആരാധന എന്ന് പറയുന്നത് അത്യന്തം രഹസ്യമായ ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ പരസ്യമായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുവാൻ
കഴിയും.
ആരാധന എന്ന് പറയുന്നത് മിക്കപ്പോഴും മിക്ക സന്ദർഭങ്ങളിലും രഹസ്യത്തിൽ നടക്കുന്ന ഒരു
പ്രവൃത്തിയാണ്.
ആരാധന വാക്കുകളിൽ തുടങ്ങിയേക്കാം,
കണ്ടിന്യൂ സോങ്
വാക്കുകളിലൂടെ അത് മുൻപോട്ട് പോയെന്ന്
വരാം.
മിക്കപ്പോഴും യഥാർത്ഥത്തിലുള്ള ആരാധന നിശബ്ദതയിലാണ് അവസാനിക്കുന്നത്. ആരാധന മൂന്ന് പടികൾ മിക്കപ്പോഴും ഇങ്ങനെയാണ്: വാക്കുകൾ, സംഗീതം, നിശബ്ദത. എന്റെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവം അത്തരത്തിലാണ്. അത് പരസ്യമായി നടക്കുന്ന ഒരു കാര്യമല്ല, അത് തികച്ചും വ്യക്തിപരമായ
കാര്യമാണ്.
ചിലപ്പോൾ മുഖം തലയിൽ കമിഴ്ന്ന് വീണ് ഞാൻ
ആരാധിച്ചിട്ടുണ്ട്.
ഗാനങ്ങൾ
അത്യന്തി
അത്യധികമായി ദൈവത്തിന്റെ തിരുമുമ്പാകെ
നിശബ്ദത.
ദൈവത്തിന്റെ തിരുവാസത്തിൽ എഴുന്നിരിക്കുന്നു, സകല ഭൂമിയും അവന്റെ മുമ്പാകെ നിശബ്ദമായിരിക്കട്ടെ.
ലൈക്ക് ദി ബർണ്ട് ഓഫറിംഗ്,
എങ്ങനെയാകും പോലെ
അവിടെ
ആരാധകനായ നീ യാഗപീഠത്തിന് അർപ്പിക്കപ്പെട്ടിരിക്കുന്നു.
എവരിതിങ് ഈസ് ബർണ്ട്.
നിന്റെ മുഴുവൻ ജീവിതവും ആ ദൈവത്തിന്റെ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്ന അവസ്ഥ
അതാണ്.
നിന്റെ മോഹങ്ങൾ,
നിന്റെ
സ്വപ്നങ്ങൾ,
പാഷൻസ് ഓഫ് ദി ബോഡി,
ശരീരത്തിന്റെ അഭിലാഷങ്ങൾ,
ഈവൻ ദി ഡിസയർ ടു സർവ് ഗോഡ്,
ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള നല്ല താല്പര്യങ്ങളും, കർത്താവിനായി ആത്മാക്കളെ നേടുവാനുള്ള ഉത്സാഹം,
ദൈവം
ദൈവം മാത്രം മതി എന്നുള്ളതായിരിക്കും അവസ്ഥ.
അച്ഛനെ ഓണസ്റ്റ് മൈ ടെസ്റ്റിമണി ബിഫോർ ഗോഡ്.
ദൈവമാകെ ഞാൻ സാക്ഷ്യം സത്യസന്ധമായി പറയാം.
I do not want to be a servant of God. I want to be a worshipper.
ഞാൻ കർത്താവിന്റെ ഒരു ദാസനായിരിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവന്റെ ഒരു ആരാധകനായിരിക്കാനാണ് ഞാൻ
ആഗ്രഹിക്കുന്നത്.
കാരണം എനിക്കറിയാം, ഉറപ്പായിട്ടറിയാം, ഞാൻ അവനെ ആരാധിക്കുന്നവനാണെങ്കിൽ കർത്താവിന് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ
അർത്ഥമുള്ളതായിരിക്കും.
ജീവിതകാലം മുഴുവൻ രഹ്നയാകും പോലെ കർത്താവിന്റെ മുൻപാകെ ആരാധനയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒരുപക്ഷെ
എന്നെ പോലെ പ്രസംഗിക്കുവാൻ നിങ്ങൾ പലരെ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ എന്നെ പോലെ തന്നെ ആരാധിക്കുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധ്യമാണ്. പ്രാഥമികമായി സ്വർഗത്തിലെ പിതാവ് അതാണ് അന്വേഷിക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ
ആ
ഒരു ഇടത്ത് ആരാധന ഇടത്ത് വരുമ്പോൾ ഒരു ശരീരമായി നമുക്കെല്ലാം ഒരേ
സാധ്യതയാണ്.
ആദ്യം മുതലേ വിശാലം ആഗ്രഹിക്കുന്നത് ഈ ആരാധന തന്നെയാണ്. ദൈവത്തിനായി യേശു ഭൂമിയിൽ വന്നപ്പോൾ തന്നെ വീണ് ആരാധിക്കണമെന്ന് വിശാല
ആഗ്രഹിക്കും.
ആരംഭം മുതലേ വിശാല് കൊതിക്കുന്ന കാര്യമാണ്
ആരാധന.
ദൂതസംഘത്തിന്റെ തലവനായി ദൈവത്തെ സൃഷ്ടിച്ചു.
ലൂസിഫറിനെ
പറയാം, അത് നല്ല കാര്യമാണ്.
അവൻ
എന്നെ മനോഹര രൂപിയായി
സൃഷ്ടിച്ചു,
വളരെ അധികം ബുദ്ധിശക്തി നൽകി.
നോ ക്രിയേറ്റീവ്
എന്നെക്കാളും ബുദ്ധിശക്തിയുള്ള എന്നെക്കാളും സൗന്ദര്യമുള്ള മറ്റൊരു സൃഷ്ടിയുമില്ല. ദൂരന്മാർ എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അതുകൊണ്ടൊന്നും ഞാൻ തൃപ്തനല്ല. എനിക്ക് വേണ്ടത്
ആരാധനയാണ്.
അറിയാമായിരുന്നു, ആദ്യമേ അറിയാമായിരുന്നു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
എന്തായിരുന്നത്.
അവൻ പരാജയപ്പെട്ട നിരാശയെ തുടർന്ന് ഒടുവിലത്തെ ഒരു ശ്രമം യേശു ഭൂമിയായിരുന്നപ്പോൾ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പേ അവൻ ചെയ്തു നോക്കി അവിടെയും
പരാജയം.
ഈ ലോകത്തെ ഗ്രഹങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ നേടുവാനാണ് മനുഷ്യർക്കും വന്നതെന്ന് ശാരൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനത് എളുപ്പത്തിൽ നിനക്ക് സാധിച്ചല്ല, എന്നെ ഒന്ന്
ആരാധിച്ചാൽ.
അത് ക്രൂശിൽ പോരാതെ എളുപ്പവഴിയുണ്ട് ഈ ലോകത്തെ നേടുവാൻ എന്നെ ആരാധിച്ചാൽ. യേശുവിന് മറുപടി നമുക്കറിയാം, സാത്താനെ എന്നെ വിട്ടുപോകും. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അങ്ങനെ ആരാധിക്കുന്നവനാണ് നീയെങ്കിൽ, ആരാധിക്കുന്നവനാണ് നീയെങ്കിൽ നിനക്ക് കർത്താവിനെ സേവിക്കുവാൻ ഏറ്റവും അധികം
ആരാധിക്കാതെ
നിങ്ങൾ അവനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ പൊള്ളയായിരിക്കുന്ന
ശുശ്രൂഷയായിരുന്നു.
ദൈവത്തിനായുള്ള ഒട്ടനവധി ശുശ്രൂഷകൾ പ്രവൃത്തികൾ ഇന്ന് അർത്ഥശൂന്യമായിരിക്കുന്നതിന്
കാരണമറിയാം.
അവസാനത്തെ നാളിൽ നമ്മൾ പലരും കേട്ടതുപോലെ ഇത് കണ്ടെത്തും, അത് പുല്ല് മരം വൈക്കോൽ അതുകൊണ്ടുള്ള
പണിയായിരുന്നു.
പല പ്രസംഗങ്ങളും കേൾക്കുവാൻ വിരസരായിരിക്കുന്നത്
ഞാനതിന്റെ
കാരണം പറയാം. അവർ ആരാധനയല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണം എന്താണെന്ന് അറിയാമോ? ഒന്നാമത് നീ ആരാധിക്കണം, അതിനുശേഷം എന്നെ ശുശ്രൂഷിക്കണം.
സംസാരിക്കുമ്പോൾ നാം
എല്ലാ മറ്റുള്ളവരെ കാണുകയും അവരുമായി സംസാരിക്കുകയും
ചെയ്യുന്നവരാണ്.
രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ സംഭാഷണങ്ങൾ ശുശ്രൂഷിക്കാം. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാവിലെ അഭിഷേകം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുവാൻ
കഴിയും.
നമുക്കറിയാം സുവിശേഷങ്ങളിൽ യേശുവിന്റെ പഠിപ്പീരികള് അവൻ പഠിപ്പിച്ച സന്ദർഭങ്ങളൊക്കെ ഒരു ഇതുപോലെ പ്രസംഗമെടുത്തിൽ
നിന്നായിരുന്നില്ല.
സാധാരണ ജീവിതത്തിന്റെ ദിവസങ്ങളിൽ സന്ദർഭങ്ങളിൽ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും താൻ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. യേശു ഒന്നാമത്
ആരാധനയൊക്കെ പാടെ
പിതാവിനെ സത്യത്തിലും ആത്മാവിനും നമസ്കരിക്കുന്ന ആരാധകനായിരുന്നു. യേശുവിനെ കാച്ചോട് നിർത്തി നിൽക്കുക. ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് എന്താണ്?
അങ്ങനെയുള്ളവരെ താങ്ങുന്നില്ല, അവർക്ക് സാക്ഷ്യം നിൽക്കുന്നില്ല. is not burned to ashes in their life. There is no burnt offering in them.
അവരുടെ ജീവിതത്തിലൊരു ദഹനയാഗം നടക്കുന്നില്ല. അവരുടെ അഭിലാഷങ്ങളെല്ലാം യാഗപീഠത്തിൽ വെന്ത് ചാമ്പലായിട്ടില്ല.
I hope some of you will listen to what God is saying through these two witnesses.
ഇന്ന് രാവിലെ രണ്ട് സാക്ഷികളുടെ വാക്കുകളുണ്ട്. ദൈവം ഉറപ്പാക്കേണ്ടത് ഈ സത്യം ഇവിടെ എന്നെ കേൾക്കുന്നവർ ചിലരെങ്കിലും ദൈവം കൈകൊള്ളും എന്ന് ഞാൻ
പ്രതീക്ഷിക്കുന്നു.
പിതാവ് ആരാധകരെയാണ്
അന്വേഷിക്കുന്നത്.
അങ്ങനെ നിങ്ങൾ പ്രതികരണമായിരിക്കണം, കർത്താവെ ഞാൻ ഒരു ആരാധകനാകാതെ. ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗത്തിലേക്ക്
കൊണ്ടുപോകുകയാണെങ്കിൽ
ധനികനായ അബ്രഹാം അടികൂടാതെ
ചെയ്യുമായിരുന്നു.
എന്നാൽ ദൈവം അവരുടെ പിതാവിനോട് പറഞ്ഞു, ജനിക്കുന്നതിന്റെ ഏകാതനായ
മകനാണ്.
എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഇസഹാക്കാണെന്ന് എനിക്കറിയാം. എനിക്ക് അവനെയാണ്
വേണ്ടത്.
നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഓരോ ഇസഹാക്കുമാരുണ്ട്. അത് എന്താണെന്ന്
എനിക്കറിഞ്ഞുകൂടാ.
നിങ്ങളുടെ വസ്തുവായിരിക്കും. നിങ്ങൾക്ക് അത് വലിയ വിലപ്പെട്ട
കാര്യമാണ്.
ഇന്നലെ ഒരു സഹോദരി എന്നോട് പറയുകയായിരുന്നു, എനിക്കൊരു വീട്
ഒരു
വീടുണ്ടായി. എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ
സന്തോഷകരമായി.
വർഷങ്ങളൊക്കെ സഭയില് എന്താണ് നിങ്ങൾ കേട്ടത്?
സഹോദരങ്ങളെ,
ഒന്നും കണ്ടിട്ടില്ല. വീടും പറമ്പു ഇപ്പോഴും
അർഹിക്കപ്പെടാതെ ഒരുപക്ഷെ
നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഒരു സ്വപ്നമാകാം. അതാണ് നിങ്ങളുടെ ആരാധന
വസ്തു.
ദൈവം പറയുന്നത് അതിനെ അവരെ ആ വ്യക്തി
ആരാധിക്കുന്നത്.
വീടിനെ ആരാധിക്കുന്നത്,
എന്റെ
ജോലി ആരാധിക്കുന്ന
മതിയാക്കുക.
ബുദ്ധിശാലികളായ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരാധിക്കുന്നത് മതിയാക്കുക. എന്നെ ആരാധിപ്പാൻ തുടങ്ങുക. അത് ചെയ്യാൻ തയ്യാറാണോ?
അബ്രഹാമിന്റെ
മകനെ അർപ്പിക്കുന്നതിനെ കുറിച്ച് വായിച്ചു വിടാൻ
എളുപ്പമാണ്.
നിങ്ങളുടെ സ്വന്തം കുഞ്ഞിന്റെ കാര്യമല്ല ഇപ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വിലപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്താണെങ്കിലും പരിശുദ്ധമോടുകൂടി കാണിച്ചു തരുമ്പോൾ അതിനെ എടുത്ത മനസ്സോടെ യാഗപീഠത്തിൽ വെച്ച് കത്തിച്ചു കളയുവാൻ ഇന്ന് നിങ്ങൾ
തയ്യാറാകുമോ?
അമ്മയുടെ മുകളിലേക്ക് അബ്രഹാം മകനുമായി ചെന്നപ്പോൾ
അതിന്റെ
വിവാഹത്തിൽ തന്റെ ബാല്യക്കാരോട് അബ്രഹാം പറയുന്ന
വാക്കുകളെ
ശ്രദ്ധിക്കുക. ദൈവത്തിനും വലിയ ത്യാഗം പത്മം നടന്നാൽ ഞാൻ പോവുകയാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. ദൈവത്തെ ആരാധിക്കാൻ ഞാനും ബാലനോട് പോവുകയാണെന്നാണ് അവൻ പറയുന്നത്. ആരാധനയ്ക്ക് അവനുണ്ടായ ചിലവെന്താ? എന്ത് വിലയാണ് അവൻ കൊടുക്കേണ്ടി വന്നത്? അവനുടെ മുകളിൽ 3 മണിക്ക് ഒരു കൈവെട്ടി നൃത്തം ചെയ്ത് അവൻ ആരാധന കഴിച്ച്
മടിയാകാനാണ്.
അവിടെ ചെയ്തിരുന്നെങ്കിൽ അത് പാപമല്ല, ദൈവത്തെ സ്തുതിക്കുകയാണ്. നല്ല
കാര്യമാണ്,
അതെപ്പോഴും നല്ല കാര്യമാണ്. എന്നാൽ ആരാധിക്കാനാണ് താൻ പോകുന്നതിനുള്ള അബ്രഹാമിന് ഉറപ്പായിരുന്നു. അവിടെ കയ്യടിയില്ലായിരുന്നു, അവിടെ
തന്റെ
കണ്ണിൽ നിന്ന് ധാരണയായി കണ്ണിനെ ഒഴുകുന്ന ഒരു
സന്ദർഭപ്പെട്ട
തകർന്ന ഒരു ഹൃദയത്തോടെ തന്റെ വാള എടുത്ത് മകൻ നേരെ ഓർക്കുന്ന പിതാവ്,
You are more precious to me than anything on this earth.
And then magane jeevanikkuvanai kathiyumai nilkana pidavine vaakum vaashanam kodatha saachyam endanu ariyavo. Swargathile deivame enne kudiyal said, stop. മകനേ താഴേക്ക് വരുമ്പോൾ അവനൊരു ശബ്ദം കേട്ടു, അബ്രഹാമേ അരുത്. ഇപ്പോൾ ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു,
50 years after Abraham was called.
അബ്രഹാമിനെ വിളിച്ചത് 50 വർഷത്തിന് ശേഷം നടന്ന സംഭവമാണ്. ദൈവം അങ്ങനെയാണ് അവനെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നുള്ളതാണ് ദൈവത്തിന്
അറിയുന്നത്.
50 വർഷം കഴിഞ്ഞു മുൻപോ ഞാൻ ഇപ്പോൾ വലിയ ശിശുണ്ടി ആയിരിക്കുന്നു, ആളുകൾ ബഹുമാനിക്കുന്നു. ദൈവത്തിന് അത് വിഷയമല്ല.
God has opened many doors for my ministry in the last 2 years all over the world.
In the last 2 years, God has opened many doors for my ministry in the last 2 years all over the world.
Many times I lie flat before God. I say, Lord, I don't care for any of you.
എന്നിട്ട് നിങ്ങൾ
like that. God will raise you to a plane of the Christian life. Well, most Christians don't have any idea.
Which 90%
of our believers, even our enterprise,
നമ്മുടെ മൂപ്പന്മാരിൽ പലരും ഇന്ന് ഇവരുടെ മനസ്സിൽ അറിഞ്ഞിട്ടില്ലാത്ത നിലയിലുണ്ടോ ആത്മീയമായ കൂട്ടായ്മയുടെ തലങ്ങളിലേക്ക് കർത്താവിനോട് രക്തത്തിലേക്ക് നാം കടന്നു വരുവാൻ വരും
ദിവസങ്ങളിലേക്ക്.
ആ സത്യം ഈ പരമപ്രധാന കാര്യം ഗ്രഹിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ പല സഭകളിലും ഇത്രയധികം ശുഷ്കതയും വിരസതയും കാണുന്നത്.
പലരും
അവസരം വാർത്ത് നോക്കിയിരിക്കുകയാണ് പ്രസംഗിക്കാൻ അവസരത്തിനായി മൂപ്പനേകാനുള്ള അടുത്ത ചാൻസിനായി.
ആറ് വർഷമായി
കർത്താവിനെ അറിഞ്ഞ ഒരു മനുഷ്യന്റെ ഉപദേശം നിങ്ങൾ കൈക്കൊള്ളുമോ? ഒരു ചെറിയ ഉപദേശം നിങ്ങളത് ചെവിക്കൊള്ളുമോ? അതിതാണ് ആ മനുഷ്യൻ നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ ആശയങ്ങളും ആ ലോകങ്ങളും മറന്നുകളയും.
അതുപോലെ
ഇന്ന് അവിടുന്ന് മടങ്ങി വന്നാൽ ആരാധകനായിരിക്കാനാണ്
എന്റെ ആഗ്രഹം.
മോലയുടെ മുകളിൽ അവൻ
ആരാധിക്കുകയായിരുന്നു.
അവിടേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുവാൻ ബാല്യക്കാർ കടന്നു
അനുവാദമില്ല.
മാത്രമായിരിക്കും ആരാധന ഭാര്യയും കടന്നു അനുവാദമില്ല. ഞാനും എന്റെ ദൈവവും മാത്രം
മറ്റാർക്കും
മിക്കപ്പോഴും ശബ്ദം പോലും ഉണ്ടായിരിക്കുകയില്ല. ആ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയല്ല, ഞാൻ ആരാധിക്കുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എന്റെ ശുശ്രൂഷ എല്ലാം തന്നെ ആ തരത്തിലുള്ള ആരാധനയിൽ നിന്നാണ്
ഉടലെടുത്തിട്ടുള്ളത്.
ദൈവത്തിന്റെ പ്രമാണം ഞാൻ
മനസ്സിലാക്കിയിട്ടുണ്ട്.
ദൈവത്തിന്റെ പ്രമാണത്തിന്റെ ആ ക്രമം ഒരിക്കലും നിങ്ങൾ മറന്നുപോയില്ല. നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം. അതിനുശേഷം നീ എനിക്ക്
ചുരുളം
ചെയ്യണം. പിതാവ് അങ്ങനെയുള്ള ആരാധകരാണ് അന്വേഷിക്കുന്നത്.
നമുക്ക്
പിതാവിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താവുന്നു.